നായർ ദാനം പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൂരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിഷ്യതാവേ നിനക്ക് സ്തുതി, പാവികളാടിയാരോട് കർണയിൽ നിമിഷിയ രാജാവേ നിനക്ക് സ്തുതി. ഭാരക്ഷമോ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ വരുന്നാം പരിശുദ്ധമാവണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പഞ്ഞേ, ഞങ്ങളടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞാനടങ്ങളും പാപങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദിവസം ഞങ്ങളെ രക്ഷയുള്ളടമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാറ്റവും എന്നേക്കുള്ളതാവുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു. നിന്റെ ദുരവരമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ നാഴിയിലും ദൈവം തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ. ആ മീൻ അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്താ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും നിന്റെ വചനങ്ങളെ കേൾക്കുവാനും നിന്നിൽ നിന്ന് പഠിക്കുവാനും നിന്നെ ഗ്രഹിപ്പാനും തക്കവണ്ണം വേർതിരിച്ച് അടിയങ്ങൾക്കായി ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ തലകളെ വണക്കി കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നിന്നുള്ള സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും ഞങ്ങളെ നയിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങളിൽ വന്നു പോകുന്ന കുറവുകളെയും ബലഹീനതകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവ്, ഓരോ ദിവസവും അടിയങ്ങൾ മുന്നേറുന്നത് അവിടുത്തെ കൃപയാലാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ധാരാളമായ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നാഥ, ഞങ്ങളുടെ പോക്കിലും ഞങ്ങളുടെ വരവിലും ഞങ്ങളുടെ ചിന്തകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ വിശ്വസ്തതയും കർത്താവെ അവകൊണ്ട് അവിടുന്ന് അടിയങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ പഠിക്കുവാനുള്ളതായ ബുദ്ധിയും ജ്ഞാനവും അവിടുന്ന് നൽകണമേ. നാഥ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കണമേ. ഈ രാത്രി മായാമോഹം കൂടാത്ത രാത്രിയാക്കണമേ. കടന്നു വരുന്നതായ പകൽ കർത്താവെ അനുഗ്രഹത്തിന്റെ പകൽക്കാലമാക്കി അവിടുന്ന് അടിയങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തണമേ. നാഥ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും ഇന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. വളരെ സന്തോഷത്തോടുകൂടി ഒരു ദിനം കൂടെ ദൈവം നൽകിയിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം നൽകുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും നിങ്ങളെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ദൈവസന്നിധിയിൽ നമ്മുടെ ചിലവഴിക്കാം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മർത്തമറിയം ആദ്യത്തിന്റെ പ്രവർത്തകരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 6-ഉം 7-ഉം അധ്യായങ്ങളാണ് പ്രത്യേകമായി പഠിച്ചത്. ഈ 6, 7, 8 അധ്യായങ്ങളിലായി ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത പ്രധാനപ്പെട്ട ഒരു ന്യായാധിപന്റെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ ഉദ്ധാരണത്തിനായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും ദൈവത്തിന്റെ മനുഷ്യനായി ഇസ്രായേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു കഥയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗിദെയോനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു ഗിദയോന്റെ പ്രത്യേകതകളായി. ഒന്ന്, ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി കാത്തിരുന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഗിദയോൻ. രണ്ട്, തന്റെ കുറവുകളെ തിരിച്ചറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ദൈവ സാന്നിധ്യത്തിൽ ദൈവം ഗിദയോനോട് പറയുന്നുണ്ട്, നീ ഇസ്രായേലിനെ രക്ഷിക്കണമെന്ന് പറയുമ്പോ ഗിദയോൻ വളരെ താഴാഴ്മയായിട്ട് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ മനസ്സിൽ എന്റെ കുലം എളിയതും ഞാൻ ഏറ്റവും കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനുമല്ലയോ. അപ്പൊ ഒന്നാ ഞാൻ ഉറപ്പിച്ചത്, ഇസ്രായേലിന്റെ രക്ഷയ്ക്കായിട്ട് വളരെ ആഗ്രഹത്തോടെ കാത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഗിദയോൻ. രണ്ടാമത്, തന്റെ കുറവുകളെ കുറിച്ച് ബലഹീനതകളെ കുറിച്ച് ബോധ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഗിദയോൻ. മൂന്നാമത്, ദൈവ സാന്നിധ്യത്തെ ദൈവത്തെ ഭയത്തോടെ കണ്ട ഒരു മനുഷ്യനുമായിരുന്നു. കാരണം ദൈവത്തെ ഭയക്കുവാനുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ദൈവത്തെ ഭയക്കുവാനുള്ള കാരണം നമ്മുടെ തന്നെ കുറവുകളാണ്. കാരണം കുറവില്ലാത്ത ദൈവത്തെ കാണുമ്പോ കുറവുള്ളവരായ നമ്മൾ ഭയക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുറവുകളാണ്. ഇങ്ങനെ മൂന്ന് പ്രത്യേകതകളാണ് ഗിദയോനെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഗിദയോനെ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുകഴിഞ്ഞു. അവസാനമായിട്ട് രണ്ട് രാജാക്കന്മാർ, പിന്നെ അവസാനമായിട്ട് ഗിദയോനും കൂടെയുള്ള 100 പേരും കടന്നു വന്നിട്ട് മിദ്യാന്യരോട് 300 പേരും കടന്നു വന്നിട്ട് മിദ്യാന്യരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുന്നതായ കാര്യമാണ് കണ്ടത്. അപ്പൊ ദൈവം ഈ ഗിദയോനെ എഴുന്നേൽപ്പിക്കുന്നത് നമുക്കറിയാം. ഗിദയോൻ പറയുന്നുണ്ട്, ദൈവം ഗിദയോനോട് പറയുന്നുണ്ട്, നിന്റെ കൈയല്ല, ജനത്തിന്റെ കൈയല്ല ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നത്, എന്റെ കൈയാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. 7-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു, എന്റെ കൈയാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഗിദയോന്റെ കൂടെയുള്ള ആളുകളെ വേർതിരിച്ച് മാറ്റി. അവസാനം ആദ്യം ഏതാണ്ട് 30,000-ത്തിലോ 30,000-ത്തോളം ആളുകൾ ഉണ്ടായിരുന്നത്, അവസാനം വന്ന് 300 പേരായിട്ട് അവരെ കുറച്ച് ദൈവമാണ് അവരെ നയിക്കുന്നതും നടത്തുന്നതും ദൈവമാണ് അവരെ വിടുവിക്കുന്നതും എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം ചെറിയൊരു കൂട്ടത്തെ കൊണ്ട് വലിയൊരു കൂട്ടത്തെ തോൽപ്പിക്കുന്ന വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ മിദ്യാന്യരെ തോൽപ്പിച്ച് ഓടിക്കുന്നതായ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. അവരെല്ലാം പലര് ഭയപ്പെട്ട് ഓടുന്നതും അവരുടെ സേബ് ഓരേബ് എന്ന് പറയുന്ന 2 മിദ്യാന്യ രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുവരുന്നതുമായ ഭാഗമാണ് 7-ാമത്തെ അധ്യായം. അതുവരെയാണ് 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. 8-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് ഉള്ള ഭാഗങ്ങൾ അവരെ കീഴടക്കുന്നതായ ഭാഗങ്ങളാണ്. ഈ സമയത്ത് 8-ാമത്തെ അധ്യായം ആരെങ്കിലും വായിക്കുന്നു, നമുക്ക് തുടർന്ന് അത് ചർച്ച ചെയ്യുന്നതും പഠിക്കുന്നതുമാണ്.
എന്നാൽ എഫ്രയീമിയർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിന് അവൻ, നിങ്ങളോട് ഒത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളു? അബിയേസേരിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാവർക്കയല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന്യ പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്? നിങ്ങളോടൊത്തു നോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളു എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അനന്തരം ഗിദയോൻ യോർദാങ്കിലെത്തി. അവനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സൂക്കോത്തിലെ നിവാസികളോട്, എന്റെ കൂടെയുള്ള പടുജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന്യ രാജാക്കന്മാരായ സേബഹിനെയും കൽമുന്നിനെയും പിന്തുടരുകയാകുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് ശേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കഷ്ടത്തിലാകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു.
ഈ എട്ടാമത്തെ അധ്യായം, ഏഴാമത്തെ അധ്യായം രണ്ട് രാജാക്കന്മാരെ, സേബഹ ഓരേബ് സേബ് എന്ന രണ്ട് രാജാക്കന്മാരെ, മിദ്യാന്യ രാജാക്കന്മാരെ കൊല്ലുന്നതായ കാര്യമാണ്. വീണ്ടും മിദ്യാന്യരായ രണ്ട് രാജാക്കന്മാരെ പിന്തുടരുന്നതായ ഭാഗമാണ് എട്ടാം അധ്യായത്തിൽ തുടരുന്നത്. രണ്ട് പേരുടെയും പേര് ഇവിടെ പറയുന്നുണ്ട്, സേബഹിനെയും സൽമുന്നയെയും. ഈ മിദ്യാന്യ രാജാക്കന്മാരെ ഗിദയോൻ വീണ്ടും അവന്റെ കൂടെയുള്ള പടയാളികളോട് ചേർന്ന് പിന്തുടരുക. ഈ എട്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത്, എന്നാൽ എഫ്രയീമ്യർ നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി ബാധിച്ചു. നമുക്കറിയാം ഈ എഫ്രയീം എന്ന് പറയുന്നത്, എഫ്രയീമ്യർ എന്ന് പറയുന്നത് ജോസഫിന്റെ കുടുംബത്തിൽ, ജോസഫിന്റെ മക്കളായ എഫ്രയീമിന്റെ തലമുറയാണ്. അതോടൊപ്പം തന്നെ ഗിദയോൻ റെപ്രസെന്റ് ചെയ്യുന്നത് മനശ്ശെ കുടുംബത്തെയാണ്. അപ്പൊ ജോസഫിന്റെ രണ്ട് പുത്രന്മാരാണ് എഫ്രയീമും മനശ്ശെയും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഈ രണ്ട് പുത്രന്മാരുടെ തലമുറകൾ ചേർന്നാണ് പല യുദ്ധങ്ങളും നടത്തപ്പെടുന്നത്. പല അതായത് ഈഹൂദിനെയും ബാറാക്കിനെയും ഒക്കെ ഇവരൊരുമിച്ച് തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടു. അപ്പോ സ്വാഭാവികമായിട്ട് ഈ എഫ്രയീം ഗോത്രക്കാര് മനശ്ശെ ഗോത്രക്കാരനായ ഗിദയോനോട് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോയാണല്ലോ അവരെ തോൽപ്പിച്ചത്, ഈ യുദ്ധത്തിന് നീ ഞങ്ങളെ വിളിക്കാതെ നീ തന്നെ യുദ്ധം ചെയ്ത് അവരുടെ കൊള്ളമുതലുകളൊക്കെ നിനക്ക് വേണ്ടി മാത്രം എടുക്കുവാൻ നീ പോയത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ഈ എഫ്രയീമ്യർ ഗിദയോനോട് വളരെ ഉഗ്രമായിട്ട് വാദിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതായ ഭാഗമാണ്. അപ്പൊ അവിടെ ഈ ഗിദയോൻ വളരെ ടാക്റ്റായി വളരെ ബുദ്ധിപൂർവം ഇതിനെ ഒരു മറുപടി നൽകിക്കൊണ്ട് അതിനെ ശാന്തരാക്കുന്നതായ കാഴ്ച നമ്മൾ കാണും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ ഒരു പക്ഷെങ്കിൽ ഗിദയോന്റെയും അവന്റെ അപ്പന്റെയും സംസാര ഭാഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവര് ഒരു പക്ഷെങ്കിൽ വലിയ വിദ്വേഷവും വഴക്കും ഉണ്ടാകാവുന്ന സാഹചര്യത്തിൽ വളരെ സൗമ്യതയോടെ ബുദ്ധിപൂർവമായ അവരുടെ വാക്കുകൾ കൊണ്ട് ഉണ്ടാകാവുന്ന വലിയൊരു ഒരു 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 തിന്മയെ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇടയാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോ ഗിദയോൻ ഒരു പക്ഷെങ്കിൽ എഫ്രയീമിനെ വളരെ ബുദ്ധിപൂർവമായിട്ട് അവരെ സമാധാനപ്പെടുത്തുക. എഫ്രയീമിന്റെ സോറി ഗിദയോന്റെ വാക്കുകൾ അവിടെ പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ, നിങ്ങളോടൊത്തു നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ, അബിയസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാലാ പെറുക്കിയല്ലയോ നല്ലത്, നിങ്ങളുടെ കയ്യിലല്ലയോ ദൈവം മിദ്യാന പ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. ഈ ഓരേബിനെയും സേബിനെയും കൊന്നത് വെച്ചാൽ ഈ സൽമുന്നയും അതോടൊപ്പം തന്നെ സേബഹും എന്ന് പറയുന്നത് വളരെ നിസ്സാരന്മാരാണ്. ഞങ്ങളെക്കാട്ടിൽ വലിയ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളെക്കാൾ നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് ഈ എഫ്രയീമിനെ പറഞ്ഞ് അവരെ അല്പം പുകഴ്ത്തിക്കൊണ്ട് തങ്ങളെ അല്പം താഴ്ത്തിക്കൊണ്ട് ഇവിടെ വളരെ ബുദ്ധിയോടെ ഈ ഗിദയോന് അവരെ സമാധാനപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വാക്കുകൾ അപ്രകാരമായിക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇടപെടലുകൾ, മറ്റുള്ളവരുമായുള്ള സംസാരങ്ങൾ, നമ്മുടെ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സംസാരമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുദർശ വാക്യത്തിൽ പറയുന്നുണ്ട്, നല്ല വാക്കുകൾ എന്ന് പറയുന്നത് സ്വർണ്ണ താലത്തിൽ വെള്ളി നാരങ്ങ പോലെ. വളരെ മനോഹരമായിട്ട് നമുക്കത് കാണുവാനായിട്ട് കഴിയും. വെള്ളി സ്വർണ്ണ പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളി കൊണ്ടുള്ള നാരങ്ങ എത്ര മനോഹരമാണ്. അപ്പോ തീർച്ചയായിട്ടും നല്ല വാക്കുകളെ കുറിച്ച് അതുമായിട്ടാണ് ജ്ഞാനിയായ ശലോമോൻ തുലനം ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് സഭയിലായിരുന്നാലും ഇടവകയിലായിരുന്നാലും നമ്മുടെ ഭവനങ്ങളിലായിരുന്നാലും, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തുന്നതാവാതെ, മറ്റുള്ളവരെ വിദ്വേഷത്തിലേക്ക് നയിക്കുന്നതാവാതെ, മറ്റുള്ളവർക്ക് സമാധാനവും സ്വാന്തനവും സ്നേഹവും നൽകുന്ന നല്ല വാചകങ്ങളായിക്കൊണ്ട്. ഒരു പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇത് ഒരുപാട് കാണുവാൻ കഴിയും. മറ്റുള്ളവരെ പ്രശംസിക്കുന്നതായ ഒരുപാട് സന്ദർഭങ്ങൾ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. പലപ്പോഴും പ്രശംസിക്കേണ്ടിയവരെ, പ്രശംസിച്ചവരെ നന്മയിലേക്ക് നയിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നഥാനിയലിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കവർത്തിയുമില്ല എന്ന് പറഞ്ഞിട്ട് നഥാനിയലിനെ വളരെ പ്രശംസിക്കുന്നതായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. വീണ്ടും നമുക്കറിയാം, യെരുശലേം ദേവാലയത്തിലേക്ക് ആരും കാണാതെ വന്ന്, ആരും കാണരുതെന്ന് ഒരു പക്ഷെങ്കിൽ തന്റെ കയ്യിൽ ഇരുന്നതായ രണ്ട് ചില്ലിക്കാശ് അവൾ മടക്കി ആരും കാണാതെ ആ ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലിട്ട് കഴിഞ്ഞപ്പോ തമ്പുരാൻ അത് കണ്ടിട്ട് പറഞ്ഞു, ഇവള് എല്ലാവരെക്കാട്ടിൽ ഉപരിയായിട്ട് ദാർശ നൽകിയിരിക്കുന്നു എന്നുള്ളത്. ഒരു പക്ഷെ അവളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിൽ വേദപുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ പ്രശംസ വഹമായ പല വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല വാക്കുകൾ നമ്മുടെയൊക്കെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുവാനും അവ കോപത്തെ ശമിപ്പിക്കുവാനും വൈരാഗ്യത്തെ ഇല്ലാതാക്കുവാനും വഴക്കിനെ ഇല്ലാതാക്കുവാനും തക്കവണ്ണമുള്ള വാക്കുകളായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കിടയാവട്ടെ. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ്. തുടർന്ന് ഇവര് കൂടെയുള്ളവരെല്ലാവരും സേബഹിനെയും സൽമുന്നെയും പിന്തുടർന്നുകൊണ്ട് സൂക്കോത്തിലെ നിവാസികളോട് പറയുന്നുണ്ട്, ഗിദയോൻ പറയുന്നുണ്ട്, എന്റെ കൂടെയുള്ള പടജനം വളരെ ക്ഷീണിച്ചിരിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കുവാൻ കൊടുക്കണമേ. അവര് ഒരു പക്ഷെങ്കിൽ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിൽ ആകുന്നുവോ എന്ന് സൂക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. വളരെ ഇവരെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ രണ്ട് കൈകൾ എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഒരു യുദ്ധത്തിൽ മനുഷ്യരെ ഒരു പട മറ്റു ആളുകളെ തോൽപ്പിച്ചു കഴിയുമ്പോ അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരെയൊക്കെ അവരുടെ ഇത്ര പേരെ തോൽപ്പിച്ചു എന്ന് അറിയിക്കുവാൻ തക്കവണ്ണം അവരുടെ കൈകൾ വെട്ടിയെടുത്തുകൊണ്ട് രാജാക്കന്മാരുടെ മുൻപിൽ സമർപ്പിക്കുന്നതായ ഒരു പ്രത്യേകമായ സാഹചര്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ചോദ്യം അവർ തിരിച്ചു ചോദിക്കുന്നത്. അവരുടെ കൈകൾ നീ വെട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഇവരെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അവിടെ വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. തുടർന്നുള്ളതായ ഭാഗം ഈ സമയത്ത് വായിക്കാം.
അതിന് ഗിദയോൻ, ആകട്ടെ, യഹോവ സേബഹിനെയും സൽമുന്നെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാര കൊണ്ടും തല്ലിക്കീറും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു. സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു. അവൻ പെനുവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു. എന്നാൽ സേബഹും സൽമുന്നയും അവരോടുകൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 15,000 പേരായ അവരുടെ സൈന്യവും കർക്കോരിൽ ആയിരുന്നു. വാളൂരിപ്പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദയോൻ നോബഹിനും യൊബ്ബഹയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബഹും സൽമുന്നയും ഓടിപ്പോയി. അവൻ അവരെ പിന്തുടർന്ന് സേബഹ് സൽമുന്ന എന്ന രണ്ട് മിദ്യാന്യ രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തെയൊക്കെയും പേടിപ്പിച്ച് ചിതറിച്ചു കളഞ്ഞു. അനന്തരം യോവാശിന്റെ മകനായ ഗിദയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 77 ആളുടെ പേർ അവന് എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരിയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധി പഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സേബഹിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോറിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു എന്ന് ചോദിച്ചു. അവർ നിന്നെ പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നുവെന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിന് അവൻ, അവർ എന്റെ സഹോദരന്മാർ, എന്റെ അമ്മയുടെ മക്കൾ തന്നെ ആയിരുന്നു. അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നുവെങ്കിൽ യഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ ആദ്യജാതനായ യഥേരനോട്, എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാളൂരാതെ നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക, ആളെ പോലെയല്ലയോ അവന്റെ ബലം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയെയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു.
പക്ഷെങ്കിൽ നമ്മൾ ഗിദെയോന്റെ സംസാര രീതി നമ്മൾ വായിച്ചു കേട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് വിഭിന്നമായൊരു സംസാര രീതി സുക്കോത്ത് നിവാസികളുടെ കൈകളിൽ നിന്നും, അതുപോലെ തന്നെ പെനുവേൽ നിവാസികളുടെ അടുക്കൽ നിന്നും ഗിദെയോന് അതിന് വിപരീതമായിട്ടുള്ള ചില സംസാര രീതികളാണ് ഉത്തരം പറഞ്ഞത്. ഇവര് രണ്ടുപേരും ഈ ആദ്യത്തെ ഗിദെയോൻ നിവാസികൾ, സോറി സുക്കോ നിവാസികൾ, അവർ വളരെ കളിയാക്കിക്കൊണ്ട് ഒരു പക്ഷെങ്കിൽ ഗിദെയോനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതി അവിടെ ഉണ്ടാകും. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഗിദെയോന്റെ സംസാര രീതിയിൽ നിന്നും വിഭിന്നമായ ഒരു സംസാര രീതിയാണ് നമുക്ക് ഇവരിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഇവര് ക്ഷീണിച്ചിരുന്നതായ ഗിദെയോന്റെ പടജനത്തിന് ആഹാരത്തെ നിഷേധിക്കുക മാത്രമല്ല, ഈ ഗിദെയോനെ കളിയാക്കി വിടുന്നതായ ഒരനുഭവമാണ് അവിടെ നിന്ന് കാണുന്നത്. സുക്കോ നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു എന്നാണ് എട്ടാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും അവര് അവരുടെ തന്നെ സംസാരങ്ങൾ കൊണ്ട് അവർ തന്നെ ശിക്ഷയേറ്റു വാങ്ങിയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ തന്നെ ശിക്ഷയേൽക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. സെയിന്റ് ബെർക്കുമാൻ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ വളരെ വിശുദ്ധനായ ഒരു സെയിന്റ് ആണ്. അദ്ദേഹം വളരെ തന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നിർഭയനായി, അല്ലെങ്കിൽ ദൈവഭയമില്ലാതെ തോന്നിയ പോലെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം തന്റെ 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുക. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ അങ്ങനെ നടക്കുന്ന ഒരു പ്രകൃതിയുള്ള ഈ ബെർക്കുമാൻ 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനിയും മുതൽ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് വൃഥാ കുറ്റം പറയുന്നത് നിർത്തും, ഞാന് അവരുടെ നന്മ കണ്ടെത്തി ഞാനത് പറയുവാൻ തക്കവണ്ണം തുടങ്ങി. അദ്ദേഹത്തിന്റെ അങ്ങനെ തുടങ്ങിയ അവരുടെ കുറ്റം പറയുന്നത് നിർത്തിക്കൊണ്ട് അവരുടെ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മ കണ്ടെത്തിയിട്ട് അവരെ പുകഴ്ത്തുന്നതായ ഒരു ജീവിത സ്വഭാവം അദ്ദേഹം തുടങ്ങിയാണ്. അങ്ങനെ തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വിശുദ്ധന്റെ ജീവിതമായിട്ട് മാറുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നറിയാം. ഈ സംസാരം കൊണ്ട് പലപ്പോഴും ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതായ ജീവിത രീതി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചില്ല എങ്കിൽ നമുക്കൊരു പക്ഷെങ്കിൽ അതിന്റെ ചില പോരായ്മകളെ ഉണ്ടാകും. നമ്മുടെ സംസാരത്തിൽ നിന്ന് കൂടുതൽ തിന്മകൾ ഏൽക്കേണ്ടതായിട്ട് പലപ്പോഴും വരുന്നു എന്നുള്ളത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഈ രണ്ട് നിവാസികളും, സുക്കോർ നിവാസികളും പെനുവേൽ നിവാസികളും, ഈ ഗിദയോന്റെ ശാപത്തിന് അല്ലെങ്കിൽ ഗിദയോന്റെ തിന്മയ്ക്ക് പാത്രീഭൂതികളായിട്ട് വരികയാണ്. അപ്പോ തുടർന്ന് 10 മുതലുള്ള വാക്യങ്ങളിൽ ഗിദയോൻ ഈ തന്റെ കൂടെയുള്ള ആളുകളുമായിട്ട് പോയി ഏതാണ്ട് 15,000 പേരായ സൈന്യത്തെ തോൽപ്പിക്കുന്നതായ ഭാഗമാണ് 10 മുതൽ ഉള്ള തുടർന്നുള്ളതായ വാക്യങ്ങൾ. അങ്ങനെ അവര് ആ സൈന്യത്തെ തോൽപ്പിച്ചു. അവരുടെ മിദ്യാന്യ രാജാക്കന്മാരായ സേബഹും സൽമുന്നയും ഓടിപ്പോയി അവരെ പിന്തുടർന്നു. അവരെ പിന്തുടർന്ന് ഈ രണ്ട് രാജാക്കന്മാരെയും പിടിച്ചിട്ട് അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 77 ആളുകളുടെ പേർ അവന് എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന് ക്ഷീണിച്ചിരിക്കുന്നതിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ച് പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധിപഠിപ്പിച്ചതായിട്ടാണ് പ്രത്യേകമായിട്ട് ആ ഭാഗത്ത് പറയുന്നത്. അങ്ങനെ ഈ ഗിദയോൻ പറഞ്ഞ വാക്കുകൾ അവിടെ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ നിറവേറ്റപ്പെടുകയാണ്. അതിനുശേഷം പെനുവേലിലെ കടന്നിട്ട് പെനുവേലിലെ ഗോപുരം ഇടിച്ച് കളയുകയാണ്. പക്ഷെങ്കിൽ പെനുവേലിനെ അന്ന് ആ കാലത്ത് പ്രസിദ്ധമാക്കിയത് വളരെ വലിയ ഉയരത്തിലുള്ളതായ ഈ പെനുവേൽ ഗോപുരമായിരുന്നു. പെനുവേലിനെ കുറിച്ച് പഴയ നിയമത്തില് പല ഭാഗത്ത് പറയുന്നുണ്ട്. യാക്കോബ് ദൈവദൂതനുമായിട്ട് മല്ലിട്ട സ്ഥലം പെനുവേലാണ്. അവൻ ഇസ്രയേൽ എന്ന പേര് ലഭിച്ച സ്ഥലം പെനുവേലാണ്. അങ്ങനെ പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പെനുവേൽ. പക്ഷെങ്കിൽ ഈ പട്ടണത്തെ, പെനുവേൽ പട്ടണത്തെ പ്രസിദ്ധമാക്കിയത് ഈ സിറ്റി ടവറായിരുന്നു. അത് അവിടെ അവരുടെ പ്രസിദ്ധി ഈ ഗിദയോൻ ഇടിച്ചു നിരത്തി അവരുടെ മേലിട്ട് അവരെ കൊല്ലുന്നതായിട്ടാണ് ഭാഗം വായിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സേബഹിനെയും സൽമുന്നെയും തന്റെ പിതൃഭവനമായ ഒഫ്രയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒഫ്രയിൽ കൊണ്ടുവന്നിട്ട് തന്റെ മകനായ തന്റെ മകനോട് പറയുന്നുണ്ട്. തന്റെ മകന്റെ പേര് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ആദ്യജാതനായ യഥേറിനോട് പറയുകയാണ്, നീ ഇവരെ കൊല്ലുക. പക്ഷെങ്കിൽ യഥേർ ചെറുപ്പക്കാരനായത് മനുഷ്യനായതുകൊണ്ട് അവന് പേടിച്ച് അവിടെ നിൽക്കുകയാണ്. അതിനൊരു ഒരു പക്ഷെങ്കിൽ ഒരു ബിലോ ഉള്ള ഒരു കുട്ടിയായിരിക്കാം. അവന് അവിടെ പേടിച്ച് നിൽക്കുമ്പോ ഈ സേബഹും സൽമുന്നയും പറയുകയാണ്, നീ ഒരു ആളാണല്ലോ, നീ ഒരു ആണാണല്ലോ, നീ തന്നെ ഞങ്ങളെ കൊല്ലുക. പക്ഷെങ്കിൽ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോ ഈ ഒരു കുട്ടിയുടെയും ഒരു സ്ത്രീയുടെയും കൈകളാൽ മരിക്കുക എന്ന് പറയുന്നത് അതൊരു അഭിമാനമില്ലാത്ത കാര്യമായിട്ടാണ് ഈ ന്യായാധിപ പുസ്തകത്തിൽ തന്നെ പറയുന്നത്. 5-ാം അധ്യായം 24-27 വാക്യത്തിൽ പറയുന്നുണ്ടോ, 9-ാം അധ്യായം 54-ാം വാക്യത്തിൽ ഇറ്റ് വാസ് എ ഡിസ്ക്രൈസ് ബൈ ദ ഡെത്ത് ഓഫ് എ വുമൻ ഓർ എ ബോയ് എന്നുള്ളത് നമുക്ക് ഈ പഴയ നിയമ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് കാണുന്നതായ ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും ഈ സേബഹും സൽമുന്നയും പറയുകയാണ്, നീ ബലമുള്ള മനുഷ്യനാണല്ലോ, നിന്നെ കാണുന്നത് പോലെ തന്നെ നീ വലിയ ബലവാനായ മനുഷ്യനാണ്, നിന്റെ കൈകൾ കൊണ്ട് മരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ വെട്ടുക എന്ന് പറഞ്ഞ് അപ്പോ ഗിദയോൻ ഈ സേബഹിനെയും സൽമുന്നയും അവിടെ വെച്ച് നിഗ്രഹിക്കുന്നതായ കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനുശേഷം അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു എന്നുള്ളതും പറഞ്ഞുകൊണ്ട് വായിക്കും. ചന്ദ്രക്കലകൾ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ മനോഹരമായിട്ട് ഇതിനെയൊക്കെ അണിയിച്ചു കൊണ്ടുപോയിരുന്നതായ വസ്തുക്കളാണ്. അത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെയുള്ള വളരെ വിലപിടിപ്പുള്ളതായ ഈ ചന്ദനക്കലകളാണ് എന്നുള്ളതാണ് പഴയ നിയമ ചരിത്രകാരന്മാര് പറയുന്നത്. അത് അദ്ദേഹം എടുക്കുന്നതായിട്ട് പറഞ്ഞ് നമ്മൾ വായന അവസാനിപ്പിച്ച് തുടർന്നുള്ളതായ ഭാഗം നമുക്ക് ഈ സമയത്ത് വായിക്കാം.
അനന്തരം ഇസ്രായേലിയർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എന്റെ മകനും ആകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇസ്മായേലിയർ ആയിരുന്നത് കൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്നവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തനെ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം 1700 ഷേക്കൽ ആയിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിദ്യാനി രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു എഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രയേൽ എല്ലാം അവിടേക്ക് പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രയേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി.
ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകമായിട്ട് വളരെ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് ഓർമ്മിപ്പിച്ചതിനോട് ചേർത്ത് ഈ ഗിദെയോന്റെ ഒരു 4-ാമത്തെ പ്രത്യേകത നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഇസ്രായേൽ ജനത്തെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചവനായ ഈ ഗിദെയോന് ഈ ഇസ്രായേൽ ജനം നൽകുന്ന ഒരു 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 പ്രിവിലേജ് നൽകുകയാണ്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. പക്ഷെങ്കിൽ ആരും ഇത് കേൾക്കുന്നതിന് മുൻപേ തന്നെ ഒരു പക്ഷെങ്കിൽ അതിനു വേണ്ടി എടുത്തു ചാടുന്നതായ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് എത്ര വിഭിന്നമായിരിക്കുന്നു ഗിദെയോന്റെ സ്വഭാവം എന്നുള്ളത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെങ്കിൽ ഞാനൊന്നുമില്ല, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവത്തിന്റെ കയ്യാലാണ് ഞാൻ ഇതൊക്കെയും ചെയ്യുന്നത് എന്ന് പൂർണമായ ബോധ്യമുള്ള ഒരു ഗിദെയോൻ. ദൈവ കൃപയിലാകുന്നു ഞാൻ ആയിരിക്കുന്നത്. പക്ഷെങ്കിൽ പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ഗിദെയോനും ചിന്തിക്കുകയാകുന്നു, ഞാൻ ആയിരിക്കുന്നത് ദൈവ കൃപയാലാകും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട, എപ്പോഴും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് ലഭിക്കുന്ന നന്മകളും നമുക്ക് ലഭിക്കുന്ന കഴിവുകളും നമുക്ക് ലഭിക്കുന്ന മേന്മകളും ഒക്കെ നമ്മുടെ മേന്മകളല്ല, അത് ദൈവം നൽകുന്ന ദാനങ്ങളാണ്, ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരുപക്ഷെങ്കിൽ ഈ ഗിദെയോനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാവുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ദൈവം നടത്തുന്ന വിധങ്ങളെ കുറിച്ച് അദ്ദേഹം ഓർപ്പിക്കുക. ഇപ്പോ അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോ ജീവിക്കുന്നത്, എനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിരുന്നു, അവിടെ കിടക്കുമ്പോ എനിക്ക് ഓക്സിജൻ നൽകുന്നുണ്ട്, ഈ ഓക്സിജൻ നൽകുന്നതിന് ഞാൻ 1,000 രൂപ ചെലവഴിച്ചു, ഞാൻ പോർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഓക്സിജനും കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്, അതിനെനിക്ക് 1,25,000 രൂപയാകും. അപ്പൊ ഞാൻ അദ്ദേഹം പറയുക, ഈ കഴിഞ്ഞ 80 വയസ്സ്, ഇപ്പൊ 80 കൂടുതൽ വയസ്സുള്ള മനുഷ്യനാണ്, 80 വയസ്സുവരെ ദൈവം ഞാൻ ഇതൊന്നും മനസ്സിലാക്കിയില്ല, ഞാൻ എത്രമാത്രം വിലയുള്ള ഓക്സിജനാ ഞാൻ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ സ്വയം ശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി. ഒരുപക്ഷെങ്കിൽ എത്ര നിസ്സാരമായിട്ട് നമ്മൾ ഒരുപക്ഷെങ്കിൽ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് നമ്മളീ ശ്വസിക്കുന്ന ഓക്സിജൻ. അപ്പോ ദൈവം നമ്മളെ നടത്തുന്നതായ വലിയ കൃപകളെ ഓർക്കുവാൻ, ഓരോ കൃപകളെ ഓർക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഇടയാക്കണം. ഒരുപക്ഷെങ്കിൽ ഈ ജനത്തെ ദൈവം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് കൂടുതലായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുവാൻ തക്കവണ്ണമാണ് ദൈവമാണ് ഇവരെ നടത്തുന്നത്, ദൈവമാണ് യുദ്ധം ജയിപ്പിക്കുന്നത്, ദൈവമാണ് ഗിദയോനോട് കൂടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ദൈവം നൽകുന്നത്. അത്രമാത്രം മനുഷ്യന്റെ സാന്നിധ്യവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും തന്റെ സ്വന്തം മക്കൾ തന്നോട് ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു അഭിവാഞ്ചിയും ദൈവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഇതൊക്കെ ദൈവമാണ് നടത്തുന്നതെന്നുള്ള ഒരു ചിന്ത മനുഷ്യനുണ്ടാവണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം ദൈവം നമ്മൾ കാണിക്കുന്നത് പോലെ ദൈവം ഒരിക്കലും ആളുകളിക്കുവാൻ ചെയ്യുന്നതായ ഒരു കാര്യമാണ് എന്നുള്ളത് അല്ല എന്നുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് അറിയാം. ദൈവത്തിന് അങ്ങനെ മറ്റുള്ളവരുടെ മുൻപാകെ ഉയരേണ്ടതായ ആവശ്യമില്ല എന്നുള്ളതും നമുക്കറിയാം. പക്ഷെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവമാണ് ഇവരെ നയിക്കുന്നത് എന്നുള്ള ചിന്ത ഇസ്രായേൽ ജനത്തിന് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവം തങ്ങളെ നടത്തുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം ഇവരെ നയിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോ ഈ ഗിദയോന്റെ വാക്കുകൾ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഗിദയോൻ പറയുക, ഞാന് നിങ്ങൾക്ക് രാജാവായിട്ട് ആകുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ മകനും ആകെയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെങ്കിൽ അന്ന് ചുറ്റുമുള്ള ജാതികളെയൊക്കെ നോക്കുമ്പോ ഇസ്രായേൽ ജനത്തിന് കുറവായിട്ട് അവർക്ക് തോന്നിയിരുന്നത് ബോധ്യപ്പെട്ടിരുന്നത് തങ്ങൾക്കൊരു രാജാവില്ല എന്നുള്ള ചിന്തയാണ്. അത് ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തില് ശമൂവേലിനോട് ഈ ഇസ്രായേൽ ജനം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു രാജാവിനെ വാഴ്ച തരണം. 1 ശമൂവേൽ 21 പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ ശമൂവേൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രാജാവിനെ വാഴ്ച തന്നാൽ അവൻ നിങ്ങളുടെ മേൽ നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ യുദ്ധം ജയിക്കുവാൻ തക്കവണ്ണം കൊണ്ടുപോകും, നിങ്ങളുടെ ഒരുപാട് പേര് മരിച്ചു വീഴുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടും ഇസ്രായേൽ ജനം ഈ ശമൂവേലിനോട് പറയുകയാണ്, ഞങ്ങൾ അതൊക്കെ സഹിച്ചുകൊള്ളാം, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങളുടെ ഇമേജിന്റെ പ്രശ്നമാണ് എന്നുള്ളത് ഒരു പറയുക. അപ്പൊ ഇവിടെ ഈ ഗിദയോൻ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് രാജാവല്ല, നിങ്ങളുടെ രാജാവ് ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇത് വളരെ ശ്രേഷ്ഠമായിട്ട് നമുക്ക് ഗിദയോനെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ച് ഈ 6, 7, 8 അധ്യായങ്ങൾ വളരെ വിശദമായി ഗിദയോനെ കുറിച്ചും ഗിദയോന്റെ സ്വഭാവ രീതിയെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തരുന്നതായ വേദഭാഗങ്ങളാണ്. അതിനുശേഷം ഗിദയോൻ ഒരു കാര്യം മാത്രമേ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതായ ഈ കൊള്ളയാഭരണങ്ങളൊക്കെ എനിക്ക് തരണം. അങ്ങനെ ഒരു വസ്ത്രം വിരിച്ചിട്ടിട്ട് ഏതാണ്ട് 1700 ശേക്കൽ അവിടെ അവരുടെ കയ്യിൽ നിന്ന് ഈ കൊള്ളയാഭരണങ്ങൾ വാങ്ങിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ സ്വർണ്ണാഭരണങ്ങളായിരിക്കാം, വെള്ളിയാഭരണങ്ങളായിരിക്കും. അങ്ങനെ 1700 ശേക്കൽ ഈ ആഭരണങ്ങൾ വാങ്ങിച്ചിട്ട് ഈ ഗിദയോൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവനൊരു എഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇസ്രായേൽ എല്ലാം അവിടേക്ക് വന്ന് അതിനെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നതായ ഒരു കാര്യം അവിടെ പറയും. എന്നിട്ട് അവിടെ ഈ എഴുത്തുകാരൻ പറയുന്നത് ഗിദയോ എന്നാൽ അതിന്റെ അടുക്കൽ ചെന്ന് അത് ഗിദയോനും അവന്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നതായിട്ട് പറയപ്പെടുന്നു. ഒരു പക്ഷെങ്കിൽ എഫോദ് എന്നുള്ളത് ഗിദയോൻ ചിന്തിച്ചത് ദൈവ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു പ്രതീകമായിട്ടാണ് ഗിദയോൻ അവിടെ അത് പ്രദർശിപ്പിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ പലപ്പോഴും നമ്മൾ പലതിനെയും ദൈവമായിട്ട് ചിത്രീകരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ദൈവത്തോളം സ്ഥാനം കൊടുക്കുന്നതായ പല ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കുക, ഇതൊക്കെ നമുക്ക് പലപ്പോഴും ഒരു കണിയായി തീരെ നമുക്കൊരു ശാപമായി മാറുന്നതായ അനുഭവം ഒരുപക്ഷെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇവിടെ എഫോദ് പ്രതിഷ്ഠിക്കുന്നത് ദൈവ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമാണ്. നമുക്കറിയാം പഴയ നിയമ ഭാഗത്ത് ഈ കൂടാരം ചമച്ചിട്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അവരെപ്പോഴും ഈ കൂടാരത്തിന്റെ അടുക്കൽ വരുമ്പോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു. തുടർന്നുള്ള കാലഘട്ടത്തിൽ ഈ കനാന്യ ദേശത്തേക്ക് വരുമ്പോ അവിടെയൊക്കെ വിഗ്രഹാരാധന നടക്കുന്നുണ്ട്. ഈ വിഗ്രഹാരാധന കണ്ടുകൊണ്ട് ഒരുപക്ഷെങ്കിൽ ഈ ഏഫോദിനെയും അവര് വിഗ്രഹമായിട്ട് കണ്ട് ആരാധിക്കുന്നതായ ഒരു ജീവിത രീതി ഇൽക്കാലത്ത് കടന്നു വരികയാണ്. അങ്ങനെ ഏഫോദിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തില് പ്രത്യേകമായിട്ട് അവിടെ കാണുന്നുണ്ട് ഏഫോദിനെ കുറിച്ചുള്ളതായ വർണ്ണന. അത് ദൈവം പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ച് അവിടെ ഏഫോദ് ഉണ്ടാക്കുന്നതായിട്ടാണ് പുറപ്പാട് പുസ്തകത്തില് 28-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നത്. സമയക്കുറവ് കാരണം വായിക്കുന്നില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം മാത്രം ഈ ഏഫോദിനെ കുറിച്ച് 28-ാം അധ്യായം 28-30 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുന്നു. 28-ാമത്തെ വാക്യം, ഏഫോദിന്റെ നടുപ്പിന് പൊന്നുകൊണ്ട് രണ്ട് വട്ടക്കണ്ണി ഉണ്ടാക്കി വേറൊരു ഈ ഏഫോദിനെ ഉണ്ടാക്കുന്നതായ ഭാഗമാണ് ഏഫോദ് ഉണ്ടാക്കുന്നതായ ഭാഗമാണ് 28-ാം അധ്യായത്തിലെ 6 മുതലുള്ളതായ വാക്യങ്ങളില് പ്രത്യേകമായിട്ട് പറയുന്നത്. അവസാനം 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഫറോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവന് ധരിച്ചിരിക്കുന്ന ഏഫോദും ആ ഏഫോദിന്മേലുള്ളതായ രണ്ട് പതക്കങ്ങൾ, അവന്റെ ഹൃദയത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പതക്കങ്ങൾ, ഊറീമും തുമ്മീമും, ഇങ്ങനെ ഏഫോദിൽ തയ്ച്ചു വെച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഊറീമും തുമ്മീമും എന്ന് പറയുന്ന. അവിടെ പറയുന്നുണ്ട് വെളിപ്പാടും സത്യവും. അതിന്റെ അർത്ഥം ഇതാണ്, വെളിപ്പാടും സത്യവും. എന്നുവെച്ചെങ്കിൽ ഇസ്രയേൽ മക്കളുടെ ന്യായവിധിയെ കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ ദൈവ സാന്നിധ്യത്തിന്റെ സന്നിധിയിലെ കടന്നു പോകുമ്പോ ഏഫോദ് ധരിക്കുന്നതും ഈ ഏഫോദിലുള്ളതായ തുമ്മീമും ഊറീമും ഈ അഹ്റോനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോ ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ തക്കവണ്ണമാണ് കടന്നു പോകുന്നത് എന്നുള്ള ഓർമ്മയുണ്ടാകുവാൻ തക്കവണ്ണമാണ് ഈ ഏഫോദ് പ്രത്യേകമായിട്ട് ധരിക്കുകയും അതിനുമേലുള്ള ഊറീമും തുമ്മീമും ഒക്കെ ധരിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിട്ട് കടന്നു ചെല്ലുവാൻ തക്കവണ്ണമാണ് ഈ ഏഫോദ് ധരിക്കുന്നതും. അതിന്മേലുള്ള ഊറീമും തുമ്മീമിന്റെ കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അങ്ങനെ ഇങ്ങനെ ഏഫോദിന്റെ കാര്യം ഈ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ അത് പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോ അത് വായിച്ചു നോക്കുക. അപ്പോ ഈ എഫോദ് നിർമ്മിച്ചിട്ട് ഒപ്രയിൽ കൊണ്ട് സ്ഥാപിക്കുകയാണ്. പക്ഷെങ്കിൽ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോ അത് അവരുടെ ജീവിതത്തിൽ കണിയായിട്ട് തീരുന്നതായതിനെ അതിനെ ആരാധിക്കുന്നതായ പരസംഗം ചെയ്യുന്നതായ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. തുടർന്ന് 29 വരെ മുതലുള്ളതായ വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കാം.
യോവാശിന്റെ മകനായ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ചേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവനൊരു മകനെ മകനിട്ടു. അവന് അബീമേലെക്ക് എന്ന് അവൻ പേരിട്ടു. യോവാശിന്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസിയർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽബരി തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും ഒത്തവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതും ഇല്ല.
ഈ ഗിദെയോന്റെ അന്ത്യഭാഗത്തിലേക്ക് കടക്കുമ്പോ ഒരുപക്ഷെങ്കിൽ എഴുത്തുകാരൻ ഈ ഗിദെയോനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഗിദയോന്റെ മറ്റൊരു നാമം നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ് യെരുബ്ബാൽ എന്ന് പറഞ്ഞാൽ എഗനസ്ത് ബാൽ എന്നുള്ളതാണ്. ഈ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു എന്നാ പറയുന്നത്. പക്ഷെങ്കിൽ തന്റെ വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ അന്ത്യസമയത്ത് വളരെ സുഖമായിട്ട് വീട്ടിൽ പാർക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു നല്ല അവസരം ഗിദയോന് ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വിശേഷത കൊണ്ട് മാത്രം ആണ് എന്ന് നമ്മൾ കരുതേണ്ടതാണ്. ഗിദയോനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ ഭാര്യമാരാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് 70 പുത്രന്മാരെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ശേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു, അവന് അബിമേലെക് എന്നതായി അവിടെ പറയുന്നു. അബിമേലെക് എന്ന പേരിന്റെ അർത്ഥം മൈ ഫാദർ ഈസ് കിങ് എന്നുള്ളതാണ്. അബിമേലെക് എന്ന് പറയുന്ന ഒരു മകനും ഉണ്ടായിരുന്നു. ഈ 70 മക്കളെ കൂടാതെ ഗിദയോൻ, എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് 32 വാക്യത്തിൽ പറയുന്നത്, യോവാശിന്റെ മകനായ ഗിദയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു, അവനെ അബിയേസ്യർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. പക്ഷെങ്കിൽ ഈ ഗിദയോനെ കുറിച്ച് പറയുന്നത് പോലെയുള്ള അന്ത്യത്തെ കുറിച്ച് രണ്ടുപേരെ മാത്രമേ പഴയ നിയമത്തിൽ പറയുന്നുള്ളൂ. തന്റെ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു എന്ന് അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 15:15 വാക്യത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാവീദിനെ കുറിച്ചുള്ള പരാമർശം 1 ദിനവൃത്താന്ത പുസ്തകം 29:28 വാക്യത്തിൽ പറഞ്ഞു. ഇങ്ങനെ രണ്ടുപേരെ കുറിച്ച് മാത്രമേ ഈ പഴയ നിയമ ഭാഗത്ത് നല്ല വാർദ്ധക്യത്തിൽ മരിച്ച് അവരുടെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നുള്ളത് പറയുന്നുള്ളത്. വിഷമെങ്കിൽ നമ്മൾ ഓർക്കുമ്പോ ഈ പിതാക്കന്മാരോട് ചേർന്ന് ഈ ഗിദയോന്റെ നല്ല സ്വഭാവത്തെ കാണുവാനും അദ്ദേഹത്തിന്റെ ആ നല്ല സ്വഭാവ ഗുണം നല്ലൊരു വാർദ്ധക്യവും നല്ലൊരു അന്ത്യവും ലഭിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഇടയായി എന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ്. അങ്ങനെ ഗിദയോന്റെ ജീവിതത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടന്നു വന്നു. പക്ഷെങ്കിൽ അതിനുശേഷം പറയുന്നത് ഈ മുൻപേ നമ്മൾ പഠിക്കുന്നത് പോലെ ഈ ഓരോ ന്യായാധിപന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുന്നു. അവരുടെ കാലശേഷം വീണ്ടും അവര് തിരിഞ്ഞ് ബാൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതായ ജീവിത അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതാണ് ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ ഈ ഗിദയോന്റെ കാലശേഷം ഇസ്രായേൽ ജനം ബാലിനെ ആരാധിക്കുന്നതായ അനുഭവത്തിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു 34 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല. ഒരു പക്ഷെങ്കിൽ ഇസ്രായേൽ ജനതയെ കുറിച്ച് പലപ്പോഴും നന്മ ചെയ്യാത്ത ഒരു ജനമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത്. ഇസ്രായേൽ ജനത്തെ നയിച്ച പിതാക്കന്മാരോട് അവര് അവസാനം തിന്മ ചെയ്യുന്നതായ ഒരു വലിയ ദുഃഖകരമായ അനുഭവമാണ് പലപ്പോഴും ഇസ്രായേലിന്റെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഗിദയോനോടും ദയ ചെയ്തില്ല എന്ന്, അവന്റെ കുടുംബത്തോടും ദയ ചെയ്തില്ല എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനുള്ളതായ സാഹചര്യം ഈ 9 അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 8 അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടുള്ള പ്രത്യേകിച്ച് പഠിച്ചതായ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുവാൻ തക്കവണ്ണം ഈ സമയത്ത് ശ്രമിക്കുകയാണ്. 1, ഗിദയോൻ മിദ്യാന്യരെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ തന്നെ സഹായിക്കാതിരുന്ന സുക്കോത്ത് നിവാസികളിലെ എത്ര മൂപ്പന്മാരെ നിഗ്രഹിച്ചു എന്നവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം 77 മൂപ്പന്മാരെ നിഗ്രഹിച്ചു. 2, ഗിദയോന്റെ ആദ്യജാതന്റെ പേര് പറയുന്നുണ്ട്, യഥേർ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യജാതന്റെ പേര്. ലഭിച്ച കൊള്ള മുതൽ കൊണ്ട് ഉണ്ടാക്കുന്നതായ എന്താണ് ഗിദയോൻ ചെയ്യുന്നത്, എഫോദ് ഉണ്ടാക്കുന്നു, അത് എവിടെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നു. തന്റെ പട്ടണമായ ജന്മദേശമായ ഒഫ്രയിൽ അത് പ്രതിഷ്ഠിക്കുന്നു. ഗിദയോന്റെ കാലത്ത് ഇസ്രായേലിന് 40 സമ്മത്സരം സ്വസ്ഥതയുണ്ടായി എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഗിദയോനും അവന്റെ കുടുംബത്തിനും കണിയായി മാറിയത് എന്താണ്? അവന് എഫോർട്ട് ഉണ്ടാക്കി അത് ഒഫറയിൽ പ്രതിഷ്ഠിച്ചത് അവന് കണിയായി മാറിയതായിട്ട് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗിദയോന്റെ സ്വന്ത മക്കൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? നമുക്കറിയാം 70 പേരായിരുന്നു എന്നുള്ളത് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗിദയോന്റെ ശേഖേമിലുള്ള വെപ്പാട്ടിയിൽ ജനിച്ച മകൻ ആരാണ്? അബിമേലെക് ആണ് ശേഖേമിൽ അവന്റെ വെപ്പാട്ടിയിൽ ജനിച്ചതായ മകൻ. ഗിദയോനെ അടക്കം ചെയ്ത സ്ഥലത്തെ കുറിച്ച് പറയുന്നു. ഒഫ്രയിൽ ഗിദയോനെ അടക്കം ചെയ്തതായിട്ട് അവന്റെ ജന്മസ്ഥലമായ ഒഫ്രയിൽ തന്നെ അവന്റെ അപ്പന്റെ കല്ലറയിൽ, യോവാശിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ആ വേദഭാഗം അങ്ങനെ ഗിദയോന്റെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹം ഇസ്രായേലിന് ചെയ്ത നന്മയെക്കുറിച്ചും ഗിദയോന്റെ ദൈവത്തോടുള്ളതായ അവന്റെ വിധേയത്വത്തെ കുറിച്ചും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന നല്ലൊരു അധ്യായമാണ് 8-ാമത്തെ അധ്യായം. 8-ാമത്തെ അധ്യായം കഴിഞ്ഞു. 9-ാമത്തെ അധ്യായം കൂടെ നമുക്കിപ്പോ വായിച്ചിട്ട് ഇത് വളരെ വേഗത്തിൽ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളത് പിന്നെ ഒന്നുകൂടെ ഇരുത്തി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ വേഗത്തിൽ തീർക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു. നമുക്ക് ഏതായാലും 9-ാമത്തെ അധ്യായം തുടങ്ങാം.
അനന്തരം യെരുബ്ബാലിന്റെ മകനായ അബിമേലെക് ശേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവകുടുംബത്തോടും സംസാരിച്ചു. യെരുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ? ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ? നിങ്ങൾക്ക് ഏത് നല്ലത്? ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന് ശേഖേമിലെ സകല പൗരന്മാരോടും പറവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ശേഖേമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമേലെക്കിങ്കിൽ ചാഞ്ഞു. അവൻ നമ്മുടെ സഹോദരനല്ലോ എന്നവർ പറഞ്ഞു. പിന്നെ അവർ ബാൽബെരീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളിക്കാശെടുത്ത് അവന് കൊടുത്തു. അതിനെ കൊണ്ട് അബിമേലെക് തുമ്പുകെട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു. അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യെരുബ്ബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ 70 പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊന്നു. എന്നാൽ യെരുബ്ബാലിന്റെ ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു. അതിന്റെ ശേഷം ശേഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗൃഹമൊക്കെയും ഒരുമിച്ച് കൂടി ചെന്ന് ശേഖേമിലെ ജ്ഞാപക സമ്പത്തിന് അരികെയുള്ള കരുവേലകത്തിങ്കിൽ വെച്ച് അബിമേലെക്കിനെ രാജാവാക്കി. ഇതിനെക്കുറിച്ച് യോഥാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരിച്ചയും മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞു എന്തെന്നാൽ, ശേഖേം പൗരന്മാരെ, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ.
നമുക്ക് അവിടെയുള്ള ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കാം. ഈ ഗിദയോന്റെ കാലശേഷം അവന്റെ വെപ്പാട്ടിയിലുള്ള മകനായ അബിമേലെക്ക് ശേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ഈ ജനത്തെ ഭരിക്കേണ്ടതിന് 70 പേര് ഭരിക്കണോ അതോ ഒരാളായിരിക്കുന്ന ഞാൻ ഭരിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മാംസവും രക്തവുമാകുന്നു എന്ന് തന്റെ അമ്മയുടെ സഹോദരങ്ങളോട് പറഞ്ഞ് അവിടെ അവരെ സ്വാധീനിച്ചുകൊണ്ട് വളരെ കണ്ണിങ്ങായിട്ട് അവർക്ക് ശേഖേമിൽ അവർക്ക് രാജാവായി തീരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നതും ശേഖേമിൽ കരുവേലകത്തിന് കീഴെ വെച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതുമായ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ശേഖേം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ശേഖേമില് ഇവര് ആദ്യം എത്തുന്നതായ ഇസ്രായേൽ ജനം എത്തുന്നതായ ഒരു സ്ഥലമാണ്. മൗണ്ട് എബാലിന്റെയും മൗണ്ട് ഗരിസീമിന്റെയും മധ്യയുള്ള സ്ഥലമാണ് ഈ ശേഖേം എന്ന് പറയുന്നത്. യാക്കോബ് തന്റെ മകനായ ജോസഫിന് അവകാശമായി കൊടുത്ത സ്ഥലമാണ് ഈ ശേഖേം എന്ന് പറയുന്നത്. അങ്ങനെ ശേഖേം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ ശേഖേം നിവാസികൾ ഈ അബിമേലക്കിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് ആറാമത്തെ വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ളതായ ഭാഗത്ത് ഈ അബിമേലക്ക് തന്റെ അർദ്ധ സഹോദരന്മാരായിരിക്കുന്ന 70 പേരെ കൊല്ലുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും 69 പേരെ കൊല്ലുകയും ഒരാൾ മാത്രം യോഥാം, ഇളയ മകനായ യോഥാം ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ഈ യോഥാം രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ്. അതിനുശേഷം ഈ പിന്നെ അബിമേലക്കിനെ അതിനുശേഷം ശേഖേമിലെ സകല പൗരന്മാരും മില്ലോ ഗ്രഹമൊക്കെയും ഒരുമിച്ചുകൂടി ചെന്ന് ശേഖേമിലെ ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരുവേലകത്തിങ്കൽ വെച്ച് അബിമേലക്കിനെ രാജാവായി വാഴുകയാണ്. ഈ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ജ്ഞാപക സ്തംഭം ഉണ്ടായിരുന്നു. ഈ ജ്ഞാപക സ്തംഭത്തിന്റെ കാര്യത്തെ കുറിച്ച് യോശുവയുടെ പുസ്തകം 24 അധ്യായത്തില് 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങള് സമയമുള്ളപ്പോൾ നിങ്ങൾ വായിക്കുക. ഈ ജ്ഞാപക സ്തംഭം എന്തായിരുന്നു എന്ന് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഈ ജ്ഞാപക സ്തംഭത്തിന്റെ അവിടെ വെച്ചാണ് ഈ യോശുവ ഇസ്രായേൽ ജനങ്ങളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നത്. അവിടെ അവിടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം യോശുവ പറയുന്നുണ്ട്, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന്. ഈ മറ്റ് ജനങ്ങളെ, ഇസ്രായേൽ ജനത്തെയൊക്കെ അവിടെ കൂട്ടി വിളിച്ചിട്ട് ഈ യോശുവ പറയുന്ന ഒരു വാക്യം, വളരെ പ്രസിദ്ധമായ ഒരു വാക്യം ഈ ഭാഗത്താണ് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ജ്ഞാപക സ്തംഭമാണ്, ഞങ്ങള് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമെന്ന് ഒരുമിച്ചുകൂടി ഉടമ്പടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ കരുവേലകത്തിന്റെ, ഈ ശേഖേമിലെ കരുവേലകത്തിന്റെ കീഴെയുള്ള സ്ഥലം. അവിടെ ഒരു ഓർമ്മ സ്തംഭം യോശുവ നാട്ടുന്നുണ്ട്, ഒരു കല്ല് എടുത്ത് നാട്ടിയിട്ട് പറയുന്നുണ്ട്, ഇത് ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയാണ്, നമ്മൾ എന്നും അവനെ സേവിക്കും. കാരണം അതുവരെയുള്ള അവരെ നടത്തിയതായിട്ടുള്ള എല്ലാവിധങ്ങളെയും നടത്തിയ വഴികളെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ യോശുവ ജനത്തോട് പറയുകയാണ്, ഇത് നമുക്കും ദൈവത്തിനും മധ്യേ ഒരു ജ്ഞാപക സ്തംഭമാവട്ടെ. ഈ കരുവേലകത്തിന് അരികെ വെച്ച് തന്നെ ഇവര് ഈ അബിമേലക്കിനെ രാജാവായി, ഒരുപക്ഷെങ്കിൽ ദൈവകൽപ്പനയില്ലാതെ ദൈവത്തിന് വിരുദ്ധമായിട്ട് അവര് വാഴിക്കുന്നതായ വളരെ ദുഃഖകരമായ അനുഭവം അവര് ചെയ്യുകയാണ്. അപ്പൊ ഞാന് ഓർമ്മിപ്പിച്ചതുപോലെ, ഒരുപക്ഷെങ്കിൽ ദൈവം നടത്തിയ കാര്യങ്ങളെയൊക്കെ മറന്നുപോകുന്നതായ ചില ജീവിത സാഹചര്യങ്ങൾ ഇസ്രയേൽ ജനത്തിന്റെ മധ്യത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക, ദൈവം നടത്തിയതായ നന്മകളെ നമ്മൾ മറന്നുകൊണ്ട് തിന്മയിലേക്ക്, തിന്മയ്ക്ക് വശംവദരാകുമ്പോ, തിന്മയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോ, ഒരുപക്ഷെങ്കിൽ ദൈവവുമായിട്ടുള്ള മാമോദീസയാകുന്ന, കുർബാനയാകുന്ന, കൂദാശകളാകുന്ന ഉടമ്പടിക്ക് അവിടെയൊക്കെ ഉടച്ചിൽ സംഭവിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതായ സംഗതിയാണ്. ഈ കരുവേലകത്തിന് അരികെ വെച്ച് ഒരു കാലഘട്ടത്തിൽ ഇവര് ഒരു ഉടമ്പടി ഉണ്ടാക്കിയെങ്കിൽ, ഇന്ന് അവിടെ വെച്ച് തന്നെ അവര് ഉടമ്പടി തെറ്റിക്കുക എന്നുള്ളതായ ഒരു വലിയ പ്രത്യേകത ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ഈ യോഥാം ഗിദയോന്റെ സ്വന്തം പുത്രനായിരിക്കുന്ന, തന്റെ 70 പുത്രന്മാരിൽ ഇളയവനായ യോഥാം ഈ ഗെരിസീം മലമുകളിൽ, ഗെരിസീം മലമുകൾ എന്ന് പറയുന്നത് ആ യെരുശലേം സ്ഥലത്തിലെ ഒരു വലിയ മലയായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നുണ്ട്. 800 പടികളുള്ളതായ, ഫീറ്റുള്ളതായിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു മലയാണ്. അവിടെ കയറിയിട്ട് ഒരുപക്ഷെങ്കിൽ ഈ അബിമേലക്കിന് വളരെ ദൂരെയാണെന്ന് മനസ്സിലാക്കിയിട്ട് യോഥാം അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ വിളിച്ചു പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ. എനിക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു വാക്യമായിട്ട് ഈ വാക്യം എനിക്ക് തോന്നി. ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പീൻ. ഒരുപക്ഷെങ്കിൽ നമ്മള് ദൈവത്തോട് ഒരുപാട് സങ്കടപ്പെടാറുണ്ട്, ദൈവത്തോട് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങളും നമ്മുടെ ആവലാതികളും പങ്കുവയ്ക്കാറുണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ യോഥാമിന്റെ വാക്ക് നമ്മൾ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ദൈവത്തോട് നമ്മൾ സങ്കടം പറയുമ്പോ അതേസമയം തന്നെ നമുക്കൊരു ബാധ്യത കൂടെയുണ്ട്, മറ്റുള്ളവരുടെ സങ്കടം കേട്ട്
അത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും നമ്മളാൽ കഴിയാവുന്ന നന്മകൾ അവരുടെ സങ്കടത്തെ ലഘൂകരിക്കുവാൻ തക്കവണ്ണം നമ്മളാൽ കഴിയാവുന്ന നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ സങ്കടം കേൾക്കുവാൻ തക്കവണ്ണം കൂടുതലായി ഇടയാവുന്നത് എന്നുള്ളത് ഈ വാക്യം വായിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു മനസ്സുകൂടെ നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. ദൈവത്തോട് നമ്മൾ സങ്കടം ബോധിപ്പിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുവാനും അത് കുറയ്ക്കുവാനും തക്കവണ്ണമുള്ളതായ ഒരു സ്വഭാവ രീതി ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ വാക്യം നമ്മെ ഒന്നുകൂടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നതായ കാര്യമാണ്. തുടർന്നുള്ളതായ ഭാഗം വായിക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നമ്മളിന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ സമയമായി 9 മണിയായി ഓൾറെഡി. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. തുടർന്നുള്ളതായ ഭാഗം നിങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ശാന്തമ്മയാണ്ടി പറഞ്ഞു കാണും. ഇനിയും തുടർന്ന് കഷ്ടാനുഭവാഴ്ചയുടെ ഒക്കെ സമയമാണ് കടന്നു വരുന്നത്. അപ്പോ എന്താ അടുത്ത ആഴ്ചയിലുണ്ടോ അതോ
അച്ഛൻ? ഈ ഫെബ്രുവരി മാർച്ച് 2 മാസം നമ്മെ വളരെ കാര്യമായിട്ട് പഠിപ്പിച്ചു. അച്ഛൻ ഏപ്രിൽ 1st വീക്കിൽ നാട്ടിൽ പോവുകയാണ്. ഏപ്രിൽ മെയ് 2 മാസത്തേക്ക്. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങൾ രാജശേഷൻ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇത്രയും നാൾ നമ്മളെ വളരെ ഭംഗിയായിട്ട് വിവരിച്ചു തന്നെ അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. അതോടുകൂടി അച്ഛനെ നാട്ടിൽ സുഖത്തോടുകൂടി ചെല്ലുവാനും ഭംഗിയായിട്ട് അവിടെ സമയം ചെലവഴിക്കുവാനും ഞങ്ങൾ ആശംസിക്കുന്നു. ഇനിയിപ്പം മാർച്ച് 31st വരെ കർത്താനുഭവാഴ്ചയാണ്. നമുക്ക് ബൈബിൾ സ്റ്റഡി ഇല്ല. അടുത്ത ക്ലാസ് ഏപ്രിൽ 4th അത് നമ്മുടെ സാലിക്കൊച്ചനായിരിക്കും അന്ന് ക്ലാസ് എടുക്കുന്നത്. 5th രാജേഷ് അച്ഛൻ ക്ലാസ് എടുക്കും. അത് പിന്നെ കണ്ടിന്യൂ ചെയ്യും. പഴയതുപോലെ തന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ക്ലാസ്സസ് കാണും.
ഓക്കെ. എനിക്ക് തോന്നുന്നു നാട്ടിൽ പോകുന്നുണ്ട്
1 മാസം, ഏപ്രിൽ മാസം.
ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് അല്പം അല്പസമയം ചിലവഴിക്കുവാൻ തക്കവണ്ണം ലഭിച്ചത്. തുടർന്നുള്ളതായ സമയങ്ങളിലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം വളരെ സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് തുടർന്നുള്ള അവസരങ്ങളിലും അതിനിടയാകുമെന്ന് വളരെ പ്രത്യാശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും ഓർമ്മിപ്പിക്കാനുണ്ടോ?
ഉണ്ട്. ഒരു കാര്യം കൂടെ, നമ്മുടെ ആനുവൽ കോൺഫറൻസ് എഡ്മണ്ട് ചർച്ചിൽ വെച്ച് നമ്മൾ സെപ്റ്റംബർ 20, 21, 22 ഈ ദിനങ്ങളിലായിരുന്നു നേരത്തെ ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഒരു അസൗകര്യം മൂലം അത് ഇച്ചിരി മുമ്പോട്ട് പുറകോട്ട് കൊണ്ടുവരേണ്ടി വന്നു. തിരുമേനിയുടെ സൗകര്യാർത്ഥം അത് സെപ്റ്റംബർ 6, 7, 8 ഈ 3 ദിവസങ്ങളിൽ അവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. തിരുമേനിയാണ് തീരുമാനമെടുത്ത്. എല്ലാരും അത് മനസ്സിലാക്കി നിങ്ങളെ ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് ആ പള്ളിയുടെ സൗകര്യാർത്ഥവും തിരുമേനിയുടെ സൗകര്യവും അനുസരിച്ച് സെപ്റ്റംബർ 6, 7, 8 പ്രത്യേകിച്ച് എനിക്കൊന്ന് മറ്റേ അത് പള്ളിയിൽ എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പോ തിരുമേനിക്ക് 6, 7, 8 തിരുമേനി ഫ്രീ ആണ്. അതുകൊണ്ട് ആ സമയത്തേക്ക് അത് മാറ്റിവെച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിയിച്ചത്. ആ കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയും എല്ലാവരുടെയും സഹകരണം ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നിങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങനെ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും ഈ വിലയേറിയ അവസരം ഞങ്ങൾക്കായി നൽകിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം അടി ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളിൽ നല്ല ചെടികളായി നല്ല ഫലങ്ങളായി വിളയുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൂടിവരവ് അനുഗ്രഹത്തിനാക്കി അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. നാഥ, ഗിദെയോന്റെ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു. ഗിദെയോന് നിന്നോട് ചേർന്ന് ജീവിച്ച മനുഷ്യനായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഗിദെയോന്റെ ജീവിതത്തിലെ നല്ല സ്വഭാവങ്ങളെ കുറിച്ച് ഓർക്കുന്നു. കർത്താവെ, നിന്നോടുള്ള ഭക്തിയും ഭയവും എല്ലാത്തിനേക്കാളും ഉപരിയായി നിന്നെ മഹത്വപ്പെടുത്തുന്നതായ ജീവിത രീതിയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അവിടെ നൽകണമേ. ഞങ്ങളുടെയൊക്കെ സങ്കടങ്ങളും പ്രയാസങ്ങളും തിരുസന്നിധിയിൽ ബോധിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു മനസ്സും അതിനുള്ളതായ ഒരു ഒരു ചിന്തകളും അവരെ സ്വാതന്ത്ര്യപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ ദൈവികമായ കൃപയും ചൈതന്യവും അവിടുന്ന് അടിയങ്ങൾക്കൊക്കെ നൽകണമേ. ഈ കൂടുതലിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് വീണ്ടും അടിയങ്ങൾ താഴ്മയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സമാജത്തെയും ഇതിന്റെ പ്രവർത്തനങ്ങളെയും എല്ലാ ഇടവുകളെയും ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും ഇതിനെ നയിക്കുന്നവരെയും നയിക്കപ്പെടുന്നവരെയും ദൈവമേ ഇതിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവനായ അനുഗ്രഹത്തിന് ഞങ്ങളുടെ സഭയുടെ കൊമ്പുയരുന്നതിനായി, ഈ ഭദ്രാസനത്തിന്റെ അഭ്യുന്നതിക്കായി, ഞങ്ങളുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. ഇത് സംബന്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും തിരുനാമഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണ സംഗതിയാക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവെ ഒരിക്കൽ കൂടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമേ. നിന്നോടുള്ള ഭക്തിയിലും ഭയത്തിലും വളരുവാനും മുതിരുവാനും ഞങ്ങളെ സംഗതിയാക്കണമേ. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കണമേ. പ്രഭാതത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അന്ത്യത്തോടടുക്കുന്നതായ സമയത്ത് ഞങ്ങളെ തന്നെ ഒന്ന് കർത്താവെ തിരുമുമ്പാകെ സമർപ്പിക്കുവാനും ഞങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുവാനും ഞങ്ങളുടെ കുറവുകളെ ഒന്ന് മനസ്സിലാക്കുവാനും കർത്താവെ തിരുത്തുവാനുമുള്ള നല്ല അവസരങ്ങളാക്കി അവിടുന്ന് ഞങ്ങളെ തീർക്കണമേ. അങ്ങനെ കുറവ് കർത്താവെ ഇതിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും സത്യകുംഭസാരത്തോടുകൂടെ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും അവിടുത്തെ കഷ്ടാനുഭവത്തിൽ ഭാഗവാക്കാകുവാനും അവിടുത്തെ മഹത്വകരമായ ഉയർപ്പിന് സാക്ഷികളായി തീരുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമഹത്വത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നു വന്നാലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. എന്റെ ഇടവക പള്ളിയിൽ റാമി തോട്ടമൺ പള്ളിയാണ്. അവിടെയുള്ളതായ ഒരു ഒരു മകൻ ഇപ്പോ രാജസ്ഥാനിൽ മരിച്ചു എന്നുള്ളത് ഇപ്പൊ അറിഞ്ഞതാണ്ട്. 45-50 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി വരികയായിരുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. വളരെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇനിയും നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി വരുന്നില്ലല്ലോ. അനുഗ്രഹകരമായ ഉയർപ്പിന്റെ എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.